അസൂയപ്പെടുത്തിയ ഡയറി കുറിപ്പുകൾ ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു. ഏകദേശം ഒരു വർഷത്തോളം അലമാരക്കുള്ളിലായിരുന്നു ആ ഡയറിയുടെ സ്ഥാനം. നട്ടലിലേക്ക് ഈശോയുടെ സ്നേഹം ആഴ്ന്നിറങ്ങിയ എന്റെ രോഗാവസ്ഥയുടെ ആദ്യ നാളുകളിൽ ദിവസത്തിന്റെ ഏറിയ പങ്കും കട്ടിലിൽ മാത്രമായി തീർന്നു. അപ്പോൾ ഉടലെടുത്ത ഉൾപ്രേരണയാൽ ആദ്യമായി അത് കയ്യിലെടുത്തു. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അത്. ഐസ്ക്രീമും ചോക്ലേറ്റും ആർത്തിയോടെ കഴിക്കുന്ന കുഞ്ഞിനെ പോലെ ഞാനും വായിക്കാൻ തുടങ്ങി. എന്റെ അന്തരാത്മാവിൽ മുൻപെങ്ങും അനുഭവിക്കാത്ത ഒരു ദാഹം. 1 മാസക്കാലം മറ്റു പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഡയറിയിലൂടെ പലപ്പോഴും ഞാൻ നടന്നുപോകുന്നത് പോലെ ഒരു തോന്നൽ. ശരിക്കും അതെന്നെ അസൂയപ്പെടുത്തി. പോളണ്ടിൽ ഗ്ലോഗോവിയക് എന്ന ഗ്രാമത്തിൽ ഭക്തരായിരുന്ന നിർധന കർഷക കുടുംബത്തിലെ 10 മക്കളിൽ 3-ാമത്തവളായിരുന്നു ഹെലൻ. ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും അനുസരണയിലും വളർന്ന അവൾ കുടുംബത്തിന്റെ ദാരിദ്ര്യം മൂലം 14-ാമത്തെ വയസ്സിൽ പട്ടണങ്ങളിൽ വീട്ടുവേല ചെയ്തു. സന്യാസ ജീവിതം പുൽകാനുള്ള ആഗ്രഹം മാതാപിതാക്കളുടെ എതിർപ്പ് മൂലം ഉള്ളിൽ ഒതുക്കി. പിന്നീട് മഠത്തിൽ ചേരാൻ പല മഠങ്ങളുടെ പടിവാതിലുകൾ മുട്ടിയെങ്കിലും ആരും അവളെ സ്വീകരിച്ചില്ല. ഒടുവിൽ വാർസോയിലെ കരുണയുടെ മാതാവിന്റെ മിണ്ടാമഠത്തിലെത്തി സിസ്റ്റർ മരിയ ഫൗസ്റ്റീന എന്ന പുതിയ പേര് സ്വീകരിച്ച് ആ സന്യാസ സമൂഹത്തിൽ അംഗമായി തീർന്നു. ഈ സന്യാസ സമൂഹത്തിന്റെ പല മഠങ്ങളിലും കുശിനിക്കാരിയും തോട്ടക്കാരിയായും വാതിൽ സൂക്ഷിപ്പുകാരിയായുമാണ് അവൾക്ക് നിയമനം ലഭിച്ചത്. അവളുടെ അസാധാരണമായ മിസ്റ്റിക് ജീവിതത്തെപ്പറ്റി ആർക്കും മനസ്സിലാക്കുക സാധ്യമായിരുന്നില്ല. സന്യാസ ജീവിതത്തിന്റെ എല്ലാ നിയമങ്ങളും വിശ്വസ്തതയോടെ പാലിച്ച് കാരുണ്യത്തോടെ നിസ്വാർത്ഥ സ്നേഹത്തോടെ അവൾ സദാ വ്യാപരിച്ചിരുന്നു. തന്റെ ജീവിതം ദൈവത്തോട് ഗാഢമായി ഐക്യപ്പെടുത്തുന്നതിനുള്ള നിരന്തര ശ്രമത്തിലും ആത്മാക്കളുടെ രക്ഷയ്ക്കായി യേശുവിനോടൊത്ത് സ്വയം ബലിയാകുന്നതിലും അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വളരെ ശ്രദ്ധാപൂർവം ഡയറി കുറിപ്പുകൾ വായിക്കുകയാണെങ്കിൽ ദൈവവുമായുള്ള അവളുടെ ആത്മീയ ഐക്യത്തിന്റെ തീവ്രത മനസ്സിലാകും. മാത്രമല്ല, അവളുടെ ആത്മാവിൽ അനുഭവിച്ചിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ആഴവും ക്രിസ്തീയ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള അവളുടെ പരിശ്രമങ്ങളും പോരാട്ടങ്ങളും കണ്ടെത്താൻ കഴിയും. കർത്താവ് വലിയ കൃപകളാൽ അവളെ നിറച്ചു. ധ്യാന സായുജ്യം, ദൈവകരുണയെക്കുറിച്ചുള്ള ആഴമായ അറിവ്, ദർശനങ്ങൾ, വെളിപാടുകൾ, അദൃശ്യമായ പഞ്ചക്ഷതങ്ങൾ, പ്രവചനവരം, പരഹൃദയജ്ഞാനം, വരദാനങ്ങളാൽ ജീവിതം സമ്പന്നമായിരുന്നെങ്കിലും അവൾ ഇപ്രകാരം എഴുതുന്നു. കൃപകളോ ആനന്ദ പാരിവശങ്ങളോ മറ്റെന്തെങ്കിലും ദാനങ്ങളോ ഒരാത്മാവിനെയും പരിപൂർണതയിൽ എത്തിക്കുന്നില്ല. ദൈവവുമായുള്ള ഗാഢമായ ഐക്യം മാത്രമാണ് അതിനെ പരിപൂർണതയിൽ എത്തിക്കുന്നത്. എന്റെ വിശുദ്ധിയുടെയും പരിപൂർണതയുടെയും അടിസ്ഥാനം ദൈവഹിതവുമായി എന്റെ മനസ്സിനെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുന്നതിലാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1107. സ്നേഹത്തിന്റെ ഏറ്റവും കൂടിയ രൂപമായ ദൈവകരുണ എന്ന മഹാരഹസ്യം മറ്റാർക്കും വെളിപ്പെടുത്താതെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി എന്ന് വായിച്ചപ്പോൾ എനിക്ക് അസൂയ തോന്നി. കാരണം അവൾ ഈശോയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നിരിക്കണം. ഡയറി വായിക്കാൻ തുടങ്ങിയത് മുതൽ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഒരു പ്രത്യേക സ്നേഹം ഉടലെടുക്കാൻ തുടങ്ങി. സ്നേഹം കൂടിയപ്പോൾ പേരൊന്ന് ചുരുക്കി ഫൗസ്റ്റു എന്നാക്കി. ഡയറി കുറിപ്പുകൾ അനേകർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2.5 വർഷത്തോളം കടന്നുപോയി. ഒരു ദിവസം ഞാൻ ഫൗസ്റ്റുവിനോട് ചോദിച്ചു, ഞാൻ ചെയ്യുന്നതൊന്നും കാണുന്നില്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നുകൂടെ? എന്തായാലും വിശുദ്ധയുടെ തിരുസ്വരൂപമോ തുരിശേഷിപ്പോ ഒന്നും കയ്യിലില്ല. അടുത്ത ഫീസ്റ്റ് ദിനത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഡയറി കുറിപ്പുകൾ ഷെയർ ചെയ്യുന്നത് നിർത്തിയേക്കുമെന്ന് ഒരു ഭീഷണിയും മുഴക്കി. വിശുദ്ധയുടെ ഇടപെടലുകൾ. ആയിടെയാണ് ഫേസ്ബുക്കിലൂടെ ഒരു വൈദികൻ മെസ്സേജ് ചെയ്യുന്നത്. എന്റെ അഡ്രസ് ചോദിച്ചു. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്ന ഡയറി കുറിപ്പുകൾ വായിക്കാറുണ്ടെന്നും വിശുദ്ധ ഫൗസ്റ്റീനയോടുള്ള സ്നേഹത്തെ പ്രതി ഒരു സമ്മാനം അയച്ചു നൽകാനാണെന്നും പറഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിൽ പോളണ്ടിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പുള്ള ഒരു ജപമാലയും വിശുദ്ധയുടെ തിരുസ്വരൂപവും അയച്ചു കിട്ടി. വിശുദ്ധയുടെ തിരുനാൾ ദിനത്തിന് മുൻപായി വലിയൊരു അത്ഭുതവും ഉണ്ടായി. എന്റെ സഹോദര സ്ഥാനീയനായ ഒരു വ്യക്തി ഹെഡ് ഇഞ്ചുറി ആയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. തലയിൽ 3 സ്ഥലങ്ങളിലായി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. വളരെ ചെറുപ്പം. ആശുപത്രിയിൽ കടന്നു ചെന്നപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് രോഗിയുടെ ശിരസിൽ വെച്ച് മണിക്കൂറുകളോളം ദൈവകരുണയ്ക്കായി പ്രാർത്ഥിച്ചു. 6 മണിക്കൂറുകൾക്ക് ശേഷം എടുക്കുന്ന സ്കാനിംഗ് ബ്ലീഡിംഗ് കൂടിയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ശക്തമായ ഇടപെടൽ മൂലം തുടർന്നുള്ള CT സ്കാനിങ്ങിൽ ബ്ലീഡിംഗ് പുതുതായി കണ്ടില്ല. പിറ്റേന്ന് രാവിലെ MRI എടുത്തതിലും ബ്ലീഡിംഗ് കൂടിയില്ല. ഏതാണ്ട് 3 ദിവസങ്ങൾക്കകം ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി. വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ജീവിതം പാപികൾക്ക് വേണ്ടി ഒരു ബലിയായി സമർപ്പിച്ചു. തന്മൂലം നിരവധിയായ സഹനങ്ങളെ അവൾ നേരിടേണ്ടി വന്നു. സഹനങ്ങൾ പാപികളുടെ ആത്മരക്ഷയ്ക്കായി കാഴ്ചവെച്ചു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ദഹനേന്ദ്രിയങ്ങളെയും ശ്വാസകോശത്തെയും ക്ഷയരോഗം ബാധിച്ചു. പരിപൂർണ വിശുദ്ധിയിൽ 13 വർഷങ്ങൾ സന്യാസ ജീവിതം നയിച്ച് 33-ാം വയസ്സിൽ അവൾ തന്റെ മണവാളനരികിലേക്ക് പോയി. 1938 ഒക്ടോബർ 5-നാണ് അവൾ ദൈവത്തിൽ നിത്യമായി അലിഞ്ഞു ചേർന്നത്. വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ നാം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി എന്നാണ് എന്റെ തോന്നൽ. ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നതിൽ എന്നെ പുറകിലാക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ഈശോയെ സ്നേഹിക്കാം.